പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേലിലെ രാജവാഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ബൈബിൾ പഠനം. പ്രവാചകന്മാരിലൂടെ ദൈവം നിരന്തരമായി നൽകിയ താക്കീതുകൾ, മാർഗദർശനങ്ങൾ, അറിയിപ്പുകൾ ഒന്നും പൂർണ്ണമായി സ്വീകരിക്കാതെ വിവിധ മാർഗങ്ങളിലൂടെ ചരിച്ച് വിഗ്രഹാരാധനയിൽ ആണ്ടുപോയ, അനീതിക്ക് വഴിപ്പെട്ടുപോയ സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. യേശയ്യാക്ക് ശേഷം ഇസ്രായേൽ സമൂഹത്തിൽ അഥവാ യൂദാ സമൂഹത്തിൽ ഉണ്ടായ ഗതിവിഗതികൾ എന്തൊക്കെയാണ്, യേശയ്യയുടെ പ്രവചനങ്ങൾ എപ്രകാരമാണ് പൂർത്തിയായത്, ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ചിത്രം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശയ്യയുടെ കാലത്ത് തന്നെ ചില ഭീഷണികൾ നമ്മൾ കണ്ടതായിരുന്നു. അസീറിയയുടെ ആക്രമണം പലതവണ അനുഭവിക്കേണ്ടി വന്നവരാണ് യൂദാജനവും. ആഹാസ് രാജാവ് അസീറിയയുമായി സന്ധി ചെയ്തുവെങ്കിലും പിന്നീട് തിഗ്ലാത്ത് പ്ലേസറിന് ശേഷം വന്ന രാജാക്കന്മാർ യൂദായെ ആക്രമിക്കുകയും കീഴടക്കുകയും ജെറൂസലമിന് ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടുകഴിഞ്ഞു. അസീറിയ ശക്തമായ ഒരു സാമ്രാജ്യമായി തുടർന്നു. പക്ഷേ സാവകാശം ആ രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. ആഹാസ് രാജാവിന് ശേഷം വന്ന വ്യക്തി യൂദായിൽ രാജാവായി ഭരിച്ചത് മനാസയാണ്. 21-ാമത്തെ അധ്യായത്തിൽ മനാസയുടെ ചെയ്തികളെക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ദീർഘകാലം അദ്ദേഹം ജെറൂസലമിൽ ഭരിച്ചു, 55 വർഷം ഭരിച്ചു എന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുക. അത് പിതാവിനോട് ചേർന്ന് ഭരിച്ച കാലമാവാം. ഏതായാലും ദീർഘകാലം ഭരിച്ച മനാസ രാജാവ് യൂദ കണ്ടതിൽ ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവനാണ് എന്ന് പറയും. മ്ലേച്ഛത എന്ന് പറയുമ്പോൾ ദൈവത്തെ നിഷേധിച്ച് ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെയാണ് ബൈബിൾ ഗ്രന്ഥകാരൻ വിവക്ഷിക്കുക. 21-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ മനാസ രാജാവിൻ്റെ ദുശ്ചെയ്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ജെറൂസലമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. ദേവാലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫല പ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അഷേര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മനാസെ കർത്താവിൻ്റെ ഭക്തരെ പീഡിപ്പിക്കുകയും ചെയ്തതായി ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഭരണത്തിന് ശേഷം മകൻ അമ്മോൻ രാജാവായി. 2 വർഷം മാത്രമാണ് അമ്മോൻ ഭരണം നടത്തിയത്. BC 687 മുതൽ 642 വരെയാണ് മനാസെ യൂദായിൽ ഭരിച്ചത്. അതിനുശേഷം രാജാവായ മകൻ അമ്മോൻ 2 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ, 642 മുതൽ 640 വരെ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തന്നെ പരിചാരകർ ഗൂഢാലോചന വഴി അമ്മോനെ വധിച്ചു. അമ്മോനെ വധിച്ചൊരു പുതിയ രാജവംശത്തിന് തുടക്കം കുറിക്കുകയല്ല ചെയ്തത്. രാജാവ് കൊല്ലപ്പെട്ടപ്പോൾ ജനം ഒന്നടങ്കം ഇളകി, സൈന്യം നേതൃത്വം നൽകി, രാജാവിൻ്റെ കൊലയാളികളെ അവർ തന്നെ കൊല ചെയ്തു. അതിനുശേഷം വെറും 8 വയസ്സ് പ്രായമുള്ള രാജപുത്രനായ ജോസിയായെ രാജാവായി വാഴിച്ചു. ഇനി അങ്ങോട്ട് ജെറൂസലമിൽ പ്രത്യാശയുടെ നാളുകളാണ്. ബാലനായ ജോസിയായെ പുരോഹിതന്മാർ, ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്ന വ്യക്തികൾ നയിച്ചിരുന്നു നേതൃത്വം നൽകാൻ. അദ്ദേഹം പ്രായപൂർത്തിയാവുമ്പോൾ ഒരു വലിയ മത നവീകരണത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് കാണും. BC 640 മുതൽ 609 വരെ യൂദായെ ഭരിച്ച വ്യക്തിയാണ് ജോസിയ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഏതാണ്ട് പകുതിക്കാലമാകുമ്പോൾ ഒരു വലിയ മത നവീകരണ യജ്ഞത്തിന് അദ്ദേഹം തുടക്കം കുറിക്കും. 22-ാമത്തെ അധ്യായവും 23-ാമത്തെ അധ്യായവും ഈ ജോസിയായുടെ മതനവീകരണത്തിൻ്റെ ചിത്രീകരണമാണ് വിവരിക്കുന്നത്. ജോസിയായുടെ മതനവീകരണം അധികമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിഗ്രഹാരാധന ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനാണ്. വിഗ്രഹങ്ങളെ തച്ചുടച്ചു, വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരുന്ന ആലയങ്ങൾ അവൻ തട്ടിത്തകർത്തു. ആരാധന സത്യദൈവമായ യാഹുവയ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന നിയമമുണ്ടായി. അത് നിയന്ത്രിക്കാൻ വേണ്ടി ബലിയർപ്പണങ്ങൾ ജെറൂസലമിൽ മാത്രമേ പാടുള്ളൂ എന്ന് വന്നു. അപ്പോഴ് മതാരാധന മുഴുവനും ജെറൂസലത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് നടപ്പിലാക്കിയത് ജോസിയ രാജാവാണ്. ഇപ്രകാരമുണ്ടായ മത നവീകരണം, ആരാധനയുടെ കേന്ദ്രീകരണം നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ വിശദമായി കാണും. ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ആരാധന അർപ്പിക്കാവൂ എന്ന് നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നതിൻ്റെ പൂർത്തീകരണം ജോസിയായുടെ ഭരണകാലത്താണ് സംഭവിക്കുക. ഇപ്രകാരമുള്ള മതനവീകരണത്തിന് ജോസിയായെ സഹായിച്ചത് അന്നത്തെ പുരോഹിതന്മാർ ആയിരുന്നു, കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന പുരോഹിതന്മാർ. അവരാണ് ദേവാലയത്തിൽ നിയമഗ്രന്ഥം കണ്ടെത്തിയത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആദ്യ പകർപ്പാണ് ഈ നിയമഗ്രന്ഥം എന്ന് പറയും. വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ പതനത്തിന് ശേഷം ആ പതനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആരാഞ്ഞ പ്രവാചക ശിഷ്യന്മാർ എഴുതി രൂപപ്പെടുത്തിയതാണ് ദൈവത്തിൻ്റെ വചനമായ നിയമാവർത്തന പുസ്തകം. അതിൻ്റെ ആദ്യ ഭാഗം 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ചാണ് പ്രതിപാദനം. ഇപ്രകാരം വടക്കൻ രാജ്യത്ത് രചിക്കപ്പെട്ട നിയമാവർത്തന ഗ്രന്ഥം ഹെസക്കിയ രാജാവിൻ്റെ ഭരണകാലത്ത് ജെറൂസലമിൽ കൊണ്ടുവരികയും അവിടെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വന്ന മനാസെ അമ്മോൻ രാജാക്കന്മാരുടെ കാലത്ത് ഈ ഗ്രന്ഥമോ അതിലെ നിയമങ്ങളോ ശ്രദ്ധാവിഷയമായില്ല. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഇടയിലാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നിന്ന് ഇപ്രകാരം ഒരു ഗ്രന്ഥം കണ്ടെത്തിയത്. അതിൻ്റെ വിവരണം വിശദമായിട്ട് 22-ാമത്തെ അധ്യായത്തിൽ കാണും. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം കണ്ടെത്തിയ നിയമഗ്രന്ഥം രാജാവ് വായിച്ചു കേട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ നിയമങ്ങൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ മേൽ ഒന്ന് ഭവിച്ചതും ഇനി ഭവിക്കാൻ പോകുന്നതുമായ ശിക്ഷാവിധികളെക്കുറിച്ച് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് ഒരു വലിയ നവീകരണത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. വിഗ്രഹങ്ങളെ തട്ടിയുടച്ചുകൊണ്ട്, ദേവാലയങ്ങൾ തകർത്തുകൊണ്ട്, ആരാധന കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഈ മതനവീകരണത്തിന് പ്രവാചകന്മാരുടെ പിന്തുണ ലഭിച്ചു ജോസിയായ്ക്ക്. മുഖ്യമായും രണ്ട് പ്രവാചകന്മാരാണ് നമ്മൾ ശ്രദ്ധാകേന്ദ്രമായി കാണുന്നത്. ഒന്ന് സെഫാനിയ പ്രവാചകൻ. BC 630-625 ഇടയിൽ ജെറൂസലമിൽ പ്രസംഗിച്ച ചെറിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരുവനാണ് സെഫാനിയ. മതനവീകരണത്തിന് അദ്ദേഹത്തിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ അതിലും വലിയ പിന്തുണ നൽകിയത്, പ്രോത്സാഹനം നൽകിയത് ജെറമിയ പ്രവാചകനാണ്. BC 626-587 വരെ ഏകദേശം 40 വർഷം ദീർഘിച്ച ജെറമിയായുടെ പ്രവാചകവൃത്തി ആരംഭിക്കുന്നത് ഈ ജോസിയായുടെ ഭരണകാലത്ത് മതനവീകരണത്തോടനുബന്ധിച്ചാണ്. ഇപ്പോഴും മതനവീകരണം വളരെ ശക്തമായി നടന്നു, ദേശത്ത് സമാധാനമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ദേശത്തിൻ്റെ അതിർത്തികൾ കുറുകൂടി വികസിപ്പിക്കാൻ സാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നൊരു സാഹചര്യമായിരുന്നു. അസീറിയ പ്രായണ ദുർബലമായി തീർന്നു. കിഴക്ക് ബാബിലോൺ വീണ്ടും സടകുടഞ്ഞ് എണീക്കുന്ന അവസരമായി. ദീർഘകാലത്തെ വിശ്രമത്തിന് ശേഷം, ഉറക്കത്തിന് ശേഷം ഉണർത്തെഴുന്നേൽക്കുന്ന ഒരു രാക്ഷസനെ പോലെ ബാബിലോൺ ശക്തിപ്പെട്ടു വരികയായിരുന്നു. ബാബിലോൺ ശക്തിപ്പെടുന്നത് അസീറിയയുടെ ബലക്ഷയത്തിന് കാരണമായി. ഈജിപ്തും പ്രായണ ദുർബലമായിരുന്നു. ഈ സാഹചര്യത്തിൽ ജോസിയായ്ക്ക് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വികസിപ്പിക്കാൻ സാധിച്ചു. നമുക്ക് ഈ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. മധ്യതിരണയാഴി മുതൽ യൂഫ്രട്ടീസ് നദി വരെ, അങ്ങ് വടക്ക് ഹാമാത്തിൻ്റെ കവാടം മുതൽ, ഹെർമോൺ നദിക്കും വടക്കുള്ള ഹാമാത്തിൻ്റെ കവാടം മുതൽ തെക്ക് ഏലാത്ത് വരെ അഥവാ ചെങ്കടൽ വരെ, ഇത്രയും വിശാലമായ സാമ്രാജ്യം സോളമന്റെ മരണത്തിന് ശേഷം പിളർന്നു രണ്ടായി തീർന്നു. നമ്മൾ കണ്ടു അതിർത്തി രേഖ, വടക്ക് ഇസ്രായേൽ, തെക്ക് യൂദ. വടക്കൻ രാജ്യത്തെ 10 ഗോത്രങ്ങൾ BC 721 അപ്രത്യക്ഷമായി അസീറിയയുടെ ആക്രമണത്തിന് കീഴിൽ. യൂദ മാത്രം അവശേഷിച്ചു. പക്ഷേ ജോസിയായുടെ ഭരണകാലത്ത് ഈ അതിർത്തികൾ വീണ്ടും വടക്കോട്ട് വ്യാപിപ്പിക്കാൻ സാധിച്ചു. ഈ രേഖകൾ നോക്കൂ, ഏകദേശം പച്ച നിറത്തിലുള്ള ഈ രേഖകൾ നോക്കിയാൽ കാണാം ജോസിയായുടെ ഭരണം, ജോസിയായുടെ സാമ്രാജ്യം എന്തുമാത്രം വികസിച്ചിരുന്നുവെന്ന്. വടക്ക് ടൈർ വരെ എത്തി നിന്നു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ. കിഴക്കോട്ടും ആ രാജ്യം വ്യാപിച്ചു. അപ്പോഴ് സോളമൻ്റെ കാലത്തെ സാമ്രാജ്യം പൂർണ്ണമായി കിട്ടിയില്ല എങ്കിലും അതിൻ്റെ ഒരു നല്ല ഭാഗം വീണ്ടും യൂദായോട് ചേർത്ത് അങ്ങനെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയതിൻ്റെ ഫലമാണെന്ന് ജനങ്ങൾ കരുതി. ദേശത്ത് സമൃദ്ധിയുണ്ടായി, സമാധാനം നിലനിൽക്കുന്നതുപോലെ തോന്നി. ഇപ്പോഴെല്ലാം വീണ്ടും നന്മയിലേക്ക് നീങ്ങുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. അവർക്ക് ഭാസുരമായ ഭാവി സംജാതമായിരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അധികകാലം ആ സമൃദ്ധി നീണ്ടുനിന്നില്ല. കിഴക്ക് ശക്തിയാർജിച്ച ബാബിലോൺ അസീറിയയെ പരാജയപ്പെടുത്തി. നമുക്ക് അടുത്ത മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. മധ്യ പൗലിസ്ത ദേശമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ, അവയ്ക്ക് മധ്യയുള്ള ദേശം മെസോപ്പൊട്ടേമിയ. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് സാമ്രാജ്യങ്ങളാണ് രൂപപ്പെട്ടു വന്നത്. ആദ്യം ബാബിലോൺ, അതിനുശേഷം അസീറിയ. ആ അസീറിയയുടെ സ്വാധീനമാണ് വടക്ക് രാജ്യമായ ഇസ്രായേൽ തകർന്നു പോകാൻ കാരണം. പക്ഷേ ഈ അസീറിയയെ തന്നെ ബാബിലോൺ കീഴ്പ്പെടുത്തുന്നതായി നമ്മൾ കാണും. നോക്കൂ, ഇവിടെയാണ് നിനവേ പട്ടണം. അസീറിയയുടെ തലസ്ഥാനമായിരുന്നു നിനവേ. BC 612 നിനവേ കീഴടങ്ങി ബാബിലോണിന്. മേദ്യരുടെ കീഴടക്കിയ, ഏലാമിനെ കീഴടക്കിയ ബാബിലോൺ. ബാബിലോൺ നബപുലാസർ എന്ന ചക്രവർത്തിയുടെ കീഴിൽ 625 മുതൽ 605 വരെ, BC 625 മുതൽ 605 വരെ ബാബിലോൺ ഭരിച്ച നബോപുലാസർ BC 612 നിനവേ കീഴടക്കി. അതോടുകൂടി അസീറിയ ദുർബലമായി. ടൈഗ്രീസ് നദിയുടെ കിഴക്ക് ഭാഗത്തേക്ക് അസീറിയ ഒതുങ്ങി. പക്ഷെ നബോപുലാസറിൻ്റെ ദിഗ്വിജയങ്ങൾ അവിടെ അവസാനിച്ചില്ല. അസീറിയക്കെതിരെയുള്ള യുദ്ധം തുടർന്നു. യുദ്ധം ആക്രമണം കിഴക്കോട്ട് നീങ്ങി. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകും എന്ന് കരുതിയ ഈജിപ്ത് ഇതുവരെ തങ്ങളുടെ ബദ്ധശത്രുക്കളായിരുന്ന അസീറിയയുമായി ഒരു സഖ്യം ചെയ്തു. അസീറിയയും ഈജിപ്തും കൂടി സഖ്യം ചെയ്ത് ഈ സഖ്യശക്തികൾ ഒരുമിച്ച് ബാബിലോണിനെ നേരിടാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ പിടിച്ചടക്കാൻ, ബാബിലോണിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ച സഖ്യശക്തികളെ വിജയിക്കാൻ അനുവദിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്ന് ജോസിയായും ഉപദേശകരും കരുതി. ജെറൂസലമിൻ്റെ രാജാവായ ജോസിയ. ബാബിലോണാണ് തങ്ങൾക്ക് സഹായകമായിരിക്കുക. അസീറിയക്കെതിരെ ബാബിലോണിനെ സഹായിക്കണം. ബാബിലോൺ വിജയിച്ചെങ്കിലേ തങ്ങൾക്ക് അസീറിയയിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച ജോസിയായും കൂട്ടരും സഖ്യശക്തിയെ എതിർക്കാനായിട്ട് തീരുമാനിച്ചു. ഈജിപ്ത് അന്ന് ഭരിച്ചിരുന്നത് ഫറവോ നെക്കോയാണ്. ഫറവോ നെക്കോ സൈന്യസമേതം അസീറിയയെ സഹായിക്കാനായി വടക്ക് കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ഈ സൈന്യം അസീറിയയെ സഹായിക്കാൻ എത്തിയാൽ ബാബിലോണിനെ പരാജയപ്പെടുത്തേക്കും എന്ന് കരുതി ഏതു വിധേനയും ഈജിപ്തിനെ തടഞ്ഞു നിർത്തുക ആവശ്യമാണെന്ന് ജോസിയ തീരുമാനിച്ചു. അതുകൊണ്ട് ജോസിയ ഈജിപ്തിനെതിരെ യുദ്ധത്തിന് പോയി. അഥവാ തൻ്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഈജിപ്തിനെ തടഞ്ഞു നിർത്താനായി ജോസിയ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം മാരകമായിരുന്നു. BC 609 മെഗിദോയിലെ യുദ്ധക്കളത്തിൽ വെച്ച് ജോസിയ മരിച്ചു. യുദ്ധത്തിൽ ജോസിയ കൊല്ലപ്പെട്ടു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച്, യഹൂദ ജനത്തെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതമായി. സകല പ്രതീക്ഷകളും ഒറ്റയടിക്ക് തകർന്നതുപോലെ. 609 അസീറിയൻ ഈജിപ്ഷ്യൻ സഖ്യസൈന്യം പരാജയപ്പെട്ടു. പക്ഷേ യുദ്ധം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. 605 വീണ്ടും ബാബിലോൺ ശക്തമായി ആഞ്ഞടിച്ചു. അസീറിയയും ഈജിപ്തും പരാജയപ്പെട്ടു. അറുന്നൂറ്റി അഞ്ച് ആയപ്പോഴേക്കും മധ്യ പൗരസ്ത്യ ദേശത്തെ ചോദ്യം ചെയ്യാൻ ആവാത്ത വിധം ശക്തമായ സാമ്രാജ്യമായി ബാബിലോൺ ഉയർന്നു കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ബാബിലോണിനോട് ചേർന്നു നിൽക്കുകയാണ് ഉചിതം എന്ന് സാമാന്യ ബുദ്ധിയുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളെക്കുറിച്ച് ഏകദേശം അറിയാമായിരുന്ന പലരും ഇസ്രായേൽ ജനത്തെ ഉപദേശിച്ചു. അവരുടെ മുമ്പിൽ, അവരുടെ മുൻപന്തിയിൽ ജെറമിയ ഉണ്ടായിരുന്നു. പക്ഷേ ബാബിലോണിനെ സ്വീകരിച്ച് കീഴടങ്ങുന്നതിന് പകരം ഈജിപ്തുമായി സഖ്യം ചെയ്താൽ തങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിക്കുന്നവരായിരുന്നു യൂദായിൽ അധിക പങ്കും. ജോസിയായുടെ മരണത്തിന് ശേഷം ജോസിയായുടെ മക്കൾ മൂന്ന് പേര് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യപ്പെട്ടു. ആദ്യം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത് യഹോവാഹാസാണ്. യഹോവാഹാസിനെ ഫറവോ നെക്കോ തടവുകാരനായ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, പകരം അവൻ്റെ സഹോദരനായ യഹോ യാക്കിമിനെ രാജാവാക്കി. പക്ഷേ യഹോ യാക്കിം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ യഹോ യാഖിൻ രാജാവായിത്തീർന്നു. യഹോ യാഖിൻ അധികകാലം രാജാവായി ഭരിക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ ബാബിലോണിൻ്റെ ആക്രമണമുണ്ടായി. 605 കർക്കേമിഷ് കീഴടക്കിയ, കർക്കേമിഷിൽ വിജയം വരിച്ച ബാബിലോണിൻ്റെ സൈന്യം തൻ്റെ പ്രയാണം തെക്ക് പടിഞ്ഞാറേക്ക് തുടർന്നു. 598 ബിസിയിൽ നബുക്കദ്നേസർ ചക്രവർത്തി ജെറൂസലം കീഴടക്കി. അന്ന് രാജാവായിരുന്ന യഹോയാക്കിനെ തടവുകാരനാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കൂടെ 10,000 പരം പൗരന്മാരെയും, നാട്ടിൽ പ്രമുഖരായ പ്രഭുക്കന്മാർ, സമ്പന്നർ, തൊഴിൽ വിദഗ്ധർ, ഇങ്ങനെയുള്ള 10,000 പരം ആളുകളെ ബാബിലോണിലേക്ക് നാടുകടത്തി. ഭീമമായ ഒരു തുക കപ്പമായി ഈടാക്കുകയും ചെയ്തു. അതോടുകൂടി ബാബിലോണിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ഒരുവിധം സമാധാനത്തിൽ യൂദാ കഴിയും എന്നു കരുതി. യഹോയാക്കിന് പകരം സെദെക്കിയായാണ്, ജോസിയായുടെ മൂന്നാമത്തെ മകനായ സെദെക്കിയായെ ആണ് ബാബിലോൺ യൂദായ്ക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുക്കുക. പക്ഷേ ബാബിലോണിനോട് വിധേയത്വം പുലർത്തി കപ്പം കൊടുത്ത് സമാധാനത്തിൽ ജീവിക്കുന്നതിന് പകരം വീണ്ടും ഈജിപ്തുമായി സഖ്യം ചെയ്ത് ബാബിലോണിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാം എന്ന് യൂദാ വിചാരിച്ചു. യൂദായിലുണ്ടായിരുന്ന പ്രഭുക്കന്മാർ, അധികാരമുള്ളവർ അധിക പങ്കും ഈജിപ്തിനോട് സഖ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരായിരുന്നു. ഇത് വീണ്ടും സമൂലനാശത്തിന് കാരണമാകും എന്ന് ജെറമിയ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അത് കേൾക്കാൻ ജനം തയ്യാറായില്ല. അനുസരിക്കാനോ അംഗീകരിക്കാനോ സെദെക്കിയാ രാജാവിന് കഴിഞ്ഞുമില്ല. അതുകൊണ്ട് ബാബിലോണിനുള്ള കപ്പം കൊടുക്കൽ നിർത്തി വീണ്ടും ഈജിപ്തുമായി സഖ്യം ചെയ്തു യൂദ. ഈജിപ്തിൻ്റെ സഹായത്തോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ നബുക്കദ്നേസർ 10 കഴിഞ്ഞപ്പോൾ വീണ്ടും മടങ്ങി വന്നു. BC 588 ജെറൂസലമിലേക്ക് നബുക്കദ്നേസർ വന്നത് രാജ്യം കീഴടക്കി ഭരിക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നത് കീഴടക്കി നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഏകദേശം 1.5 ദീർഘിച്ചു ഉപരോധം. BC 598 ജനുവരിയിൽ ആരംഭിച്ച ഉപരോധം 597 ജൂലൈ മാസമാകുമ്പോഴാണ് വിജയിക്കുക. നഗരം കീഴടങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സെദെക്കിയ നഗരത്തിൽ നിന്ന് ഒളിച്ചു കടന്ന് മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. രാജാക്കന്മാരുടെ 2:25 വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ. സെദെക്കിയയുടെ 9 ഭരണവർഷം 10 മാസം 10 ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറൂസലമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. സെദെക്കിയയുടെ 11 ഭരണവർഷം വരെ ഉപരോധിക്കപ്പെട്ട് കിടന്നു. 4 മാസം 9 ദിവസം നഗരത്തിൽ ക്ഷാമം രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബയെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ സെദെഖിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവന്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചുഴന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. രാജഭരണം ഇസ്രായേലിൽ അതോടുകൂടി എന്നേക്കുമായി അവസാനിച്ചു. തുടർന്ന് അങ്ങോട്ട് ഉള്ളത് ഇസ്രായേലിന് സംഭവിക്കുന്ന നാശങ്ങളാണ്. അവർ ദേവാലയം അഗ്നിക്കിരയാക്കി, നഗരത്തിൻ്റെ ഭിത്തികൾ ഇടിച്ചു തകർത്തു, പതിനായിരക്കണക്കിന് ആളുകളെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ രാജഭരണം എന്ന പരീക്ഷണം ഏതാണ്ട് 500 ശേഷം അവസാനിച്ചു. 1030 ആരംഭിച്ച രാജഭരണം 587 BC അവസാനിച്ചു. ഭീകരമായിരുന്നു ആ നാശം. അതിനെക്കുറിച്ച് വളരെ വിശദമായ വിവരണങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. 2:6-7 അവിടുന്ന് തൻ്റെ കൂടാരത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു. നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്ത് അവിടുന്ന് നാശക്കൂമ്പാരമാക്കി. കർത്താവ് സിയോനിൽ നിർദ്ദിഷ്ടോത്സവവും സാബത്തും ഇല്ലാതാക്കി. തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു. കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി, തൻ്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളിപ്പറഞ്ഞു. അവരുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 2:20 കർത്താവെ നോക്കിക്കാണണമേ, ആരോടാണ് അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത്? സ്ത്രീകൾ തങ്ങളുടെ മക്കളെ, തങ്ങൾ താലൂലിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ? കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതനും പ്രവാചകനും വധിക്കപ്പെടണമോ? വലിയ വിലാപം, നിലവിളി. 5:1-2 കർത്താവെ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ട് അപമാനമോടുന്ന് കാണണമേ. ഞങ്ങളുടെ അവകാശം അന്യർക്ക്, ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു. 3:00 ഞങ്ങൾ അനാഥരും അഗതികളുമായി, ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അടിമത്തത്തിൽ അകപ്പെട്ടു പോയ ജനം. 74 മുഴുവനും ഈ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 3-6 ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറി. അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി. മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അടികൾ മഴുകൊണ്ടും കൂടം കൊണ്ടും തകർത്തു. അങ്ങയുടെ ആലയത്തിന് അവർ തീവെച്ചു. അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. എല്ലാം നഷ്ടപ്പെട്ട് അവർ പ്രവാസികളായി. 137 ഈ സാഹചര്യം വിശദമാക്കുന്നുണ്ട്. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലറി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനം. ഈ ജനത്തിന് ഈ ദുരന്തങ്ങൾ വന്നു ചേരാൻ കാരണമെന്താണ്? ഈ ദുരന്തങ്ങളിൽ നിന്ന് എന്ത് മോചനമാണ് അവർക്ക് ലഭിക്കുക? ഈ ദുരന്തങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ മാനസാന്തരത്തിന് ക്ഷണിച്ച ശക്തനായ ഒരു പ്രവാചകൻ്റെ ചിത്രമാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ജെറമിയ പ്രവാചകൻ നാളെ ജെറമിയയുടെ ജീവിതവും പ്രബോധനങ്ങളും പഠന വിഷയമാക്കുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ നാഥനും ജനതകളുടെ നിയന്താവുമായ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോൺ നദികൾ തീരത്തിരുന്ന് സിയോനെ ഓർത്തവർ കരഞ്ഞപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ അവർക്ക് ലഭിക്കുകയായിരുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് ബലികളും കാഴ്ചകളുമല്ല, അങ്ങയുടെ പ്രമാണമനുസരിച്ചുള്ള ഹിതമനുസരിച്ചുള്ളൊരു ജീവിതമാണെന്ന്. കർത്താവായ ദൈവമേ, ഈ അടയാളങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ